അത്യാവശ്യമായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുവാനാണ് ഞാൻ ഇന്ന് രാത്രിയിൽ താല്പര്യപ്പെടുന്നത്. സാധാരണ നമ്മൾ ഇഷ്ടപ്പെടുന്ന പ്രസംഗങ്ങൾ, ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വളരെ വ്യക്തമായിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ. വളരെ വ്യക്തമായിട്ടറിയാം പെന്തക്കോസ്റ്റ് പ്രസംഗങ്ങൾ, പെന്തക്കോസ്റ്റായിട്ടുള്ള ആളുകൾക്ക് കൂടുതൽ താല്പര്യം എന്താണെന്ന്. എന്നാൽ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് ദൈവവചനത്തിൻ്റെ സ്പിരിച്വൽ ഗ്രോത്ത്, ഹൗ ക്യാൻ വി ഗ്രോ ഇൻ സ്പിരിറ്റ്, ആത്മാവിൽ നമുക്കെങ്ങനെ വളരാൻ കഴിയും എന്നുള്ള ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. നമുക്കതിന് ആധാരമായിട്ട് കൊലോസ്യ ലേഖനം എടുക്കാം. വലിയൊരു പ്രസംഗമല്ല, നിങ്ങളെല്ലാവരും എന്നോടൊപ്പം തന്നെ എന്നോടൊന്നിച്ച് യാത്ര ചെയ്യണം, എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കുവാൻ കഴിയത്തുള്ളൂ. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. സാധാരണയായിട്ട് നമ്മൾ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ, സാധാരണയായിട്ട് നമ്മൾ ദൈവ വചനം ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള ഇമ്മീഡിയറ്റായിട്ടുള്ള നീഡുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന കാര്യങ്ങൾ കേൾക്കാനാണ് നമ്മൾ താല്പര്യപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് നീഡെന്ന് പറയുമ്പം, ഇപ്പോൾ ഒരാൾ ഈ രാജ്യത്ത് കടന്നു വരുമ്പോൾ ആ ആളിനൊരു ജോലി, ഒരു കാറ്, ഒരു വീട്, ഇതവരുടെ ഇമ്മീഡിയറ്റായിട്ടുള്ള നീഡാണ് ഈ 3 കാര്യങ്ങൾ. അപ്പോൾ ഈ 3 കാര്യങ്ങളും അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച്. ഇപ്പോൾ ഒരാൾക്ക് ജോലി കിട്ടുന്നില്ല, കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്ക് ജോലി കിട്ടുന്നില്ല, അല്ലെ, ജോലി കിട്ടിയ ഒരാൾക്ക് പെട്ടെന്ന് ജോലിയിലൊരു ഉയർച്ച ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുമ്പം ഒരു സന്തോഷമുണ്ടാകും. അല്ലെ, ഒരു ചെറിയ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഒരു വീടിപ്പോൾ ലഭിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു വലിയ ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ അതാണ് നമ്മുടെ ഇമ്മീഡിയറ്റ് നീഡ് എന്ന് പറയുന്നത്. എന്നാൽ ഇങ്ങനെയുള്ള ഇമ്മീഡിയറ്റ് നീഡിനെ ഫുൾഫിൽ ചെയ്യുന്ന, ഇമ്മീഡിയറ്റ് നീഡിനെ സാക്ഷാത്കരിക്കുന്ന പ്രസംഗങ്ങളാണ് നമ്മൾ ഒരുപാട് കേൾക്കാറുള്ളത്. ആ ഇമ്മീഡിയറ്റ് നീഡിനെ സാക്ഷാത്കരിക്കുന്ന പ്രസംഗങ്ങൾ കേൾക്കുന്നത് കൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു പോരായ്മ എന്ന് പറയുന്നത്, ക്വാളിറ്റി. സഭയ്ക്ക് ദൈവം ഒരു മനുഷ്യനെ വിളിച്ചതിന്, എന്നെ നിങ്ങളെ ഒക്കെ വിളിച്ചതിന് ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട്. അത് വെറുതെ നമ്മൾ ആഭരണം ഇടാതെ നടക്കുന്നതിനും വെള്ളയുടുപ്പിടാനും ഇട്ട് നടക്കുന്നതിനും ക്ലീൻ ഷേവ് ചെയ്ത് നടക്കാനും അല്ലെങ്കിൽ പെന്തക്കോസ്റ്റ് ചർച്ചിലെ രജിസ്റ്ററിൽ പേര് വരുന്നതിനും മാത്രമല്ല, ദൈവത്തിന് ഒരു പ്രത്യേകമായ ഉദ്ദേശം നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുണ്ട്. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്ന ആ പദം കൊണ്ട്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വളരെ ശാന്തമായിട്ട് ശ്രദ്ധിക്കണം. അതാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ സഭയ്ക്ക് ക്വാളിറ്റേറ്റീവായിട്ടുള്ള ഗ്രോത്ത്, സഭയുടെ ക്വാളിറ്റേറ്റീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഗുണാത്മകമായ, ഗുണപരമായ വളർച്ച സഭയ്ക്ക് കുറവാണ്. ആ ഗുണപരമായ വളർച്ചയ്ക്ക് സഭ, അല്ലെങ്കിൽ ഒരു വ്യക്തി കുറഞ്ഞ താഴോട്ട് താഴോട്ട് പോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഘടകം, ദ ലാക്ക് ഓഫ് സ്ക്രിപ്ചറൽ നോളജ്, വേദപുസ്തകത്തിലുള്ള അറിവ് ഇല്ലായ്മ. വേദപുസ്തകത്തിലുള്ള അറിവില്ലായ്മ എന്ന് നാം പറയുമ്പം പെന്തക്കോസ്റ്റുകാർ സമ്മതിക്കത്തില്ല. പെന്തക്കോസ്റ്റുകാർ വേദപുസ്തകത്തിൽ അറിവില്ലാത്തവരാണ്. 1. 2, ദ ലാക്ക് ഓഫ് ട്രൂ ബിബ്ലിക്കൽ ടീച്ചിങ്, സത്യവചനത്തെ യഥാർത്ഥമായിട്ട് പഠിപ്പിക്കാൻ കഴിയാതെ പോകുന്നത്. ഇപ്പം നമ്മൾ സമാഗമന കൂടാരത്തെക്കുറിച്ചോ അന്തിക്രിസ്തുവിനെക്കുറിച്ചോ ആണിയെക്കുറിച്ചോ അന്താഴത്തെക്കുറിച്ചോ ഒക്കെ പഠിപ്പിക്കുമ്പം നമുക്ക് പ്രത്യേകിച്ച് വലിയ നഷ്ടമൊന്നുമില്ല, ഉണ്ടോ? സമാഗമന കൂടാരത്തിൻ്റെ കാലിങ്ങനായിരിക്കണം, അതിൻ്റെ തുണി ഇങ്ങനായിരിക്കണം എന്ന് പറയുമ്പം നമ്മളെ അതെന്ത് ചെയ്യുന്നില്ല, നമ്മളെ ബാധിക്കുന്നുണ്ടോ? ഇല്ല, പ്രസംഗകനെയും ബാധിക്കുന്നില്ല, കാരണം അദ്ദേഹത്തെയും ഇത് വലിയ പ്രശ്നമൊന്നുമല്ല. അപ്പം നമ്മൾ കംഫർട്ടായിരിക്കാനുള്ള ഇൻ്റർപ്രിട്ടേഷൻസ്, നമുക്ക് കൺവീനിയൻ്റായിട്ട് നമുക്ക് കംഫർട്ടായിട്ടിരിക്കുന്നതിനുള്ള ഇൻ്റർപ്രിട്ടേഷൻസാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു ഇൻ്റർപ്രിട്ടേഷനും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇത് ആഗ്രഹിക്കുന്നില്ല. ഗ്രഹിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പറയുന്നില്ല. 3 പല ഘട്ടം, ഇതൊരു ഒരു 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 ചെയിനാണിത്. അപ്പോൾ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ട് പറയുന്നില്ല, പറയാത്തത് കൊണ്ട് കേൾക്കുന്നില്ല, കേൾക്കാത്തത് കൊണ്ട് എന്തെയ്യില്ല, ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്താണ് ഒരു ക്രിസ്ത്യാനിയെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നോക്കുമ്പോൾ, ഇവിടെ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതുന്ന ഒരു ലേഖനത്തിൽ അവിടെ എഴുതുമ്പോൾ അതുകൊണ്ട്, അതുകൊണ്ട് എന്ന് കേൾക്കുമ്പോൾ ഉടൻ നിങ്ങൾ ചോദിക്കണം, എന്തുവാ ചോദിക്കേണ്ടേ, എന്തുകൊണ്ട്? അതാണ് വേദപുസ്തകത്തിൻ്റെ സ്റ്റഡി മെത്തേഡ്. എന്തുകൊണ്ട് വേദപുസ്തകം ഒരാൾ പഠിക്കുന്നതിന് ഒരു മെത്തേഡുണ്ട്, ഒരു മെത്തേഡ്. ഒരു വാക്യം എടുത്തിട്ട് ഇതിങ്ങനാണെന്ന് പറയരുത്, ഒറ്റ വാക്യം എടുത്തിട്ട് ഇങ്ങനെ ഇതാ ശരി എന്ന് പറയാൻ പാടില്ല. ഒന്നുകിൽ ടേക്ക് ദ ചാപ്റ്റർ ആസ് എ ഹോൾ, ആ ചാപ്റ്റർ മൊത്തത്തിലെടുക്കണം, അല്ലെങ്കിൽ കുറച്ചെടുക്കണം. ഇതൊരു പഠനമായതുകൊണ്ട്, അതുകൊണ്ട് ഞങ്ങളത് കേട്ട നാൾ മുതൽ ഇവരെക്കുറിച്ച് ചില കാര്യങ്ങൾ പൗലോസ് കേട്ടു. വായിക്കാം, ഒന്നാം അധ്യായം അതിൻ്റെ നാലാമത്തെ വാക്യം. എന്തൊക്കെയാണ് കേട്ടത്? ആ, ഒന്ന് അവരുടെ വിശ്വാസത്തെ കുറിച്ച് കേട്ടു. അടുത്തത്, ആ ഒന്ന് സകല വിശുദ്ധന്മാരോടും. ഓക്കെ, അവിടെ രണ്ട് പദം പറയുന്നു, സകല വിശുദ്ധന്മാരോടും. വിശുദ്ധൻ എന്നുള്ള പദത്തിന് ഹാഗിയോസ്, ഹാഗിയോസ് എന്നുള്ള പദമാണ്. അപ്പൊ വിശുദ്ധന്മാരോട് അല്ലെങ്കിൽ ഹാഗിയോസ് ആയിട്ടുള്ളവരോട് ഇവർക്ക് കൊലോസ്യയിലുള്ള വിശുദ്ധന്മാർക്ക് എന്തുണ്ട്? ആ, നിങ്ങൾക്കുള്ള സ്നേഹം. അപ്പോൾ ഈ വിശുദ്ധന്മാർക്ക്, കൊലോസ്യയിലുള്ള ഇവർക്ക് മറ്റുള്ളവരോട് എന്തുണ്ട്? എന്തുവാ ഈ സ്നേഹം, സ്നേഹം എന്ന് പറയുന്നത് എന്തുവാ ഈ സ്നേഹം എന്ന് പറഞ്ഞ, ഐ ലവ് യു എന്ന് പറയുന്നതാണോ? എന്തുവാ ഈ സ്നേഹം? ഒറ്റ വാക്കിൽ, നിങ്ങൾ എൻ്റെ കൂടെ വരാമെങ്കിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഓക്കത്തില്ല. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സ്നേഹം എന്ന് പറയുന്നത്, ലവ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് സെൽഫ്. ലവ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് സെൽഫ്. നമ്മുടെ സ്വയത്തെ ബലി കഴിപ്പിക്കുന്നതാണ്, ഇല്ലാതാക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. ലവ് ഈസ് ദ സാക്രിഫൈസ് ഓഫ് ലവ്. എനിക്ക് എന്നോട് തന്നെ ഒരു സ്നേഹമുണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ ഭാര്യയെ, എനിക്കിഷ്ടമായിരിക്കും ഒരു സാധനം, എൻ്റെ ഭാര്യയ്ക്കും ഇഷ്ടമായിരിക്കും, അല്ലെ എൻ്റെ കൊച്ചിനും ഇഷ്ടമായിരിക്കും, എൻ്റെ മോനും ഇഷ്ടമായിരിക്കും ആ സാധനം, എനിക്കും അതെന്തായിരിക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ഇത് രണ്ടു പേർക്കും ഉണ്ട്, രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് യഥാർത്ഥമായ സ്നേഹം ആ ആളിനോടുണ്ടെങ്കിൽ, എൻ്റെ മോനോടുണ്ടെങ്കിൽ, എൻ്റെ ഭാര്യയോടുണ്ടെങ്കിൽ, ഞാൻ എന്ത് ചെയ്യും പറഞ്ഞാട്ടെ, എന്ത് ചെയ്യും? ഏ ഏ ഏ, ആരുടെ ഇഷ്ടം? സ്വന്തം ഇഷ്ടം. അതാണ് സാക്രിഫൈസ് എന്ന്. എൻ്റെ ആ ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് അത് കൊടുക്കും, ഞാനല്ല എൻ്റെ കുഞ്ഞിന് കൊടുക്കും. അതാണ് ലവ് ഈസ്, സ്നേഹമെന്ന് പറയുന്നത് നോട്ട് സിമ്പിൾ വേർഡ്സ്, ഇറ്റ് ഈസ് അൻ ആക്ഷൻ. സ്നേഹം എന്ന് പറയുന്നത് പറയുന്നതല്ല, പിന്നെന്താണ്? പ്രവർത്തിക്കുന്നതാണ്. ലവ് ഈസ് എ സാക്രിഫൈസ് ഓഫ് സെൽഫ്. ലവ് എന്ന് പറയുന്നത്, ആ സ്നേഹം എന്ന് പറയുന്നത് എൻ്റെ സ്വയത്തിൻ്റെ ഒരു ക്രൂശീകരണമാണ്. എൻ്റെ സ്വയത്തിൻ്റെ, എൻ്റെ ഇച്ഛയുടെ, എൻ്റെ വില്ലിൻ്റെ, ഇറ്റ് ഈസ് എ ക്രൂസിഫിക്കേഷൻ ഓഫ് മൈ വിൽ, മൈ ഡിസയർ. അപ്പോൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംഗതിയായിരിക്കണം ഈ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള സ്നേഹം, ഗ്രീക്കിൽ അഗാപ്പേ എന്ന് പറയുന്നു. അഗാപ്പേ, ക്രിസ്തുവേശുവോ നാം പാപികൾ ആയിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ ക്രിസ്തുവേശു നമ്മളെ സ്നേഹിച്ചത് എങ്ങനെയാണ്? നമ്മുടെ യോഗ്യതകൾ കൊണ്ടാണോ? നമ്മളെല്ലാം വലിയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടാണോ കർത്താവായ യേശു ക്രിസ്തു നമ്മളെ സ്നേഹിച്ചത്? ക്രിസ്തുവേശുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മളെന്ത് ചെയ്തു? സ്നേഹിച്ചു. ദാറ്റ് ഈസ് സൂപ്പർ നാച്ചുറൽ ലവ് എന്ന് പറഞ്ഞാൽ, സ്നേഹത്തിന് ഞാൻ യോഗ്യനല്ല, അപ്പോൾ തന്നെ എന്ത് ചെയ്തു? കർത്താവിനെ സ്നേഹിച്ചു. അതാ ദൈവവചനം. ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് എഴുതി, ക്രിസ്തുവേശുവിൻ്റെ ആ ഭാവം എന്നുള്ളത്, എന്തുവാ ഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സ്വഭാവം, അല്ലാതെ ഭാവം എന്ന് പറയുന്നതല്ല. ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം തന്നെ എവിടെ ഉണ്ടാകണമെന്ന? നിങ്ങളിലും ഉണ്ടായിരിക്കണം. നിങ്ങളിലും ആരിലുണ്ടായിരിക്കണമെന്ന? നമ്മിൽ ഓരോരുത്തരിലും ഉണ്ടായിരിക്കണം, ഓരോരുത്തരും. അതാ ദൈവത്തിൻ്റെ വചനം. അപ്പോൾ ക്രിസ്തുവേശുവിൻ്റെ സ്വഭാവം, പാപികളായിരിക്കുമ്പോൾ തന്നെ എന്നെ സ്നേഹിച്ച ആ സ്നേഹം എനിക്ക് എന്ത് ചെയ്യണം? മറ്റുള്ളവരോടും ഇതെല്ലായ്പ്പോഴും നമുക്ക് പ്രായോഗികമാക്കുവാൻ കഴിയുമോ? മറുപടി, കഴിയുമോ? കഴിയില്ല, ഞാൻ സമ്മതിക്കാം, കാരണം നമ്മൾ മനുഷ്യരാണ്. എന്നാൽ ഇതിനൊരു എഫേർട്ട്, ഒരു ശ്രമം, ഏതൊരു കാര്യത്തിനും ആദ്യം വേണ്ടത് ഇച്ഛയാണ്, ഡിസയറാണ്. നമുക്കൊരു താല്പര്യമില്ലെങ്കിലോ? ഒക്കുമോ? ഇല്ല. നമ്മളിപ്പോൾ അമേരിക്ക വരാൻ ആദ്യം നമ്മൾക്ക് എന്താ ഉണ്ടായത്? ആദ്യം ഒരു ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം ഉണ്ടായി കഴിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അതിനനുസരിച്ച് വർക്ക് ചെയ്തു. ആ വർക്ക് ചെയ്തപ്പോൾ അതിനനുസരിച്ച് ദൈവാധീനം നമുക്ക് കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ വന്നു. ഇത് തന്നെയാണ് ആത്മീക ജീവിതം എന്ന് പറയുന്നത്. അനേക ക്രിസ്ത്യാനികളും അവരൊരു വര വരച്ച് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇത്ര വര വരാമെന്ന്. ഐ എം ഓക്കെ. ഞാൻ അവരെക്കാൾ ഒക്കെ വലുതാണെന്ന്. എന്നാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിന് പേര് പറഞ്ഞിരിക്കുന്നത് കണ്ണാടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണാടി അല്ലേ, പാറയെ തകർക്കുന്ന ചുറ്റികയെന്നുണ്ട് കണ്ണാടി എന്നുണ്ട്. ഈ കണ്ണാടിയുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മുടെ ശരിയായ ഷെയ്പ്പ്, നമ്മുടെ ശരിയായ വികൃതവും പ്രാകൃതവും സൗന്ദര്യവും ഒക്കെ എവിടെ കാണിക്കും? ഈ കണ്ണാടിക്കകത്ത് കാണിക്കും. നമ്മൾ പോരാ നേരം കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കത്തില്ലേ? എത്ര പ്രാവശ്യം നമ്മൾ നിൽക്കും? നമ്മളെല്ലാവരും നിൽക്കും, ഓടി ആരും പോരത്തില്ല. മുടിയില്ലാത്ത ഞാൻ പോലും എത്ര പ്രാവശ്യം നിൽക്കും? കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കൊരാഗ്രഹമുണ്ട്. നാല് പേര് കൂടുന്നിടത്ത് എനിക്ക് എന്തായിരിക്കണം? എനിക്ക് വൃത്തിയായിരിക്കണം അല്ലേ? അങ്ങനെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇതിനകത്ത്? ഇല്ല. ഈ കാര്യത്തിൽ നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആത്മീയത്തിൽ വരുമ്പോൾ നാല് പേര് കൂടുന്നിടത്ത് വൃത്തിയായിരിക്കണമെന്ന് നമുക്കെന്തില്ല? മനസ്സിലായി? ആ സംഗതി പോകുന്നത് കണ്ടോ? എനിക്ക് വ്യത്യസ്തനായി ഒന്ന് ജീവിക്കണം, വ്യത്യസ്ത ഒരു ക്യാരക്ടറിൻ്റെ, ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാകണം. ഇത് ഒരു ദിവസം കൊണ്ട് കിട്ടത്തില്ല, രണ്ട് ദിവസം കൊണ്ട് കിട്ടത്തില്ല, മൂന്ന് ദിവസം കൊണ്ട് കിട്ടത്തില്ല, ഒരാറുമാസം കൊണ്ട് കിട്ടത്തില്ല. വി ഹാവ് ടു ഡിസിപ്ലിൻ അവർ മൈൻഡ് ആൻഡ് ബോഡി. നമ്മുടെ മനസ്സും ശരീരവും ശിക്ഷണത്തിലൂടെ വിധേയപ്പെടുത്തി വരുന്നു കഴിയുമ്പോഴേ ഈ ആത്മീക സ്വഭാവം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. മനസ്സിലായോ? ചിലപ്പോൾ നമ്മളുടെ അനേക ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ അവസാനിപ്പിക്കുക. അപ്പോൾ നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട്, നല്ല കാര്യം അവരെക്കുറിച്ച് കേട്ടത്, എന്തുവാ കേട്ടത്? അവരുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ട്. നമ്മൾ പല ആളുകളുടെയും പേഴ്സണാലിറ്റി തീരുമാനിക്കുന്നത് അവരുടെ ഉടുപ്പും പാൻറ്റും ഒക്കെ ഒരു ഘടകമായിരിക്കാം, അവരുടെ ഡ്രസ്സോ സ്യൂട്ടോ ഒക്കെ. എന്നാൽ പ്രധാനമായിട്ടും ആ ആളിൻ്റെ വാക്കുകളിലൂടെ നമുക്ക് ആളിൻ്റെ പേഴ്സണാലിറ്റി മെഷർ ചെയ്യാൻ കഴിയും. ഒരു പരിധിവരെ ഇവിടെ ഇവരെക്കുറിച്ച് ചില ആളുകൾ, ഇപ്പോൾ ഒരാൾ പറഞ്ഞെന്ന് ഇരിക്കട്ടെ, രണ്ട് പേര് തമ്മിൽ കൂടുമ്പോൾ അല്ലെ നാല് പേര് കൂടുമ്പോൾ പെന്തിക്കൂസുകാരെല്ലാം കള്ളന്മാരാണ്. എന്തുവാ പറയുന്നേ? പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാർ, മൊത്തം കള്ളന്മാർ, ഉപദേശിമാർ മൊത്തം കള്ളന്മാരാണ്. ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ? ഞാൻ കേട്ടിട്ടുണ്ട്. നിങ്ങൾ പറയത്തില്ലായിരിക്കും, സിയാറ്റിലുള്ള ആളുകൾ നല്ല മനുഷ്യരാണ്. പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ. അപ്പം നിരന്തരമായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ അപകടം എന്താണെന്നറിയാമോ? നമ്മുടെ അകത്ത് തന്നെ നമുക്കൊരു കിടക്കുക. ഇതെന്തോ ഇത്, ആ ഇത് കേൾക്കുന്നവർക്കും കുഴപ്പമുണ്ടാക്കും, പിന്നെ നമുക്കും കുഴപ്പമുണ്ടാക്കും. രണ്ട് ഡേഞ്ചറാണ്. ഒന്ന്, ഇത് കേൾക്കുന്ന അകത്ത് കിടക്കുകയാണ്. നിങ്ങൾ മാനേജ്മെൻറ്റ്, നല്ല മാനേജ്മെൻറ്റ് കോഴ്സിന് പോകാമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ പഠിപ്പിക്കും എപ്പോഴും നെഗറ്റീവ് പെസിമിസം എപ്പോഴും കുഴപ്പമുണ്ടാക്കുന്നതാ. ഒരാശാൻ ഒരിക്കൽ അക്ഷരം പഠിപ്പിച്ചു, എഴുതട ആ ആ ഈ. ഇപ്പം ഞാൻ ഇങ്ങനെ ദൂരെ നിൽക്കുക, അവസാനം നീ തോക്കുക തന്നെ ചെയ്യും. ആശാൻ പറയുന്നത് എന്തുവാ? ആശാൻ പഠിപ്പിക്കുക, പക്ഷെ പറയുന്നത് എന്തുവാ? നീ തോക്കുക തന്നെ ചെയ്യും. പഠിപ്പിക്കുന്നുണ്ട്. ഇത് തന്നെയാ നമുക്ക് കുഴപ്പം. പെന്തിക്കോസുകാർക്ക് പറ്റുന്ന കുഴപ്പം ഇത് തന്നെ. പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാ. എന്റെ പെന്തിക്കോസിന് അങ്ങ് പോകും? ആരെങ്കിലും പോവോ? പോകത്തില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് നമുക്കുണ്ടാവണം. നമ്മുടെ മനസ്സിൽ എനിക്ക് ഡിഫറൻറ്റ് ആവണം. മനസ്സിലായി? എനിക്ക് ഞാൻ ഡിഫറൻറ്റ് ആവുന്നത് പ്രസംഗത്തിനകത്തൂടല്ല. ആ ശക്തി, വ്യത്യസ്തനായ ഒരു വ്യക്തി ആയിരിക്കുമ്പോഴാണ് എൻ്റെ വാക്കുകൾക്ക് ശക്തി ഉണ്ടാകുന്നത്, എൻ്റെ ശുശ്രൂഷകൾക്ക് ശക്തി ഉണ്ടാകുന്നത്. എൻ്റെ വാക്കുകളെക്കാൾ, ഒരു വിശ്വാസികളുടെ വാക്കുകളെക്കാൾ ആ ആളിൻ്റെ ജീവിതത്തിന്, പ്രവർത്തനത്തിന് ശക്തി ഉണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ഞാൻ എത്ര പുൽപ്പിറ്റിൽ നിന്ന് പ്രസംഗിച്ചാലും ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നത് പുൽപ്പിറ്റല്ല, ഞാൻ അരമണിക്കൂർ കഴിഞ്ഞു പോകുമ്പോൾ എൻ്റെ ഭാഷണമാണ് ശ്രദ്ധിക്കുന്നത്. നിങ്ങൾ എത്ര ആത്മാവിൽ ചാടിയാലും അതല്ല ദൈവം നോക്കുന്നത്. ഈ ഹോളിളക്കി അങ്ങ് മോളിൽ പോയാലും ദൈവം തമ്പുരാൻ നോക്കുന്നത് നിങ്ങൾ അത് കഴിഞ്ഞ് നിങ്ങളുടെ കാലം കൊണ്ടു പോകുന്നതാ. അത് കഴിഞ്ഞ് നമ്മളെ കൈ എത്ര അടിച്ചാലും നമ്മുടെ കൈകൾ പിന്നെന്ത് ചെയ്യുന്നു എന്നാ ദൈവം ശ്രദ്ധിക്കുന്നത്. നമ്മുടെ നാക്ക് പിന്നെന്ത് പറയുന്നു എന്നുള്ളതാ ദൈവം ശ്രദ്ധിക്കുന്നത്. മനസ്സിലായോ? ഒരു റിവൈവലിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കും അല്ലേ. കർത്താവ്, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോലെ എന്ത് ചെയ്യണം? വായിക്കണം. വായി. വേറെ ഒരു കംപ്ലൈൻ്റ് ഉള്ളത്, പണ്ട പിതാക്കന്മാരുടെ കാലത്ത് അതല്ല ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒന്നും ഇല്ല എന്നാ പറയുന്നത്. എന്താ കാരണം? നമ്മൾ നമ്മളെ തന്നെ ഇതിനു വേണ്ടി ഒരു ക്വാളിറ്റേറ്റീവ് ക്രിയാത്മകമായ ഗുണപരമായ ഒരു വളർച്ചയ്ക്ക് നമ്മളെ സമർപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ പൗലോസ് ഇവിടെ പറയുന്നത്, അത് കേട്ട നാൾ മുതൽ, നിങ്ങളുടെ വിശ്വാസം കേട്ടപ്പോൾ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നത്, പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥനയുടെ ശക്തിയാണ് പ്രാർത്ഥന. പൗലോസ് ഒരു വലിയ ജ്ഞാനിയായ മനുഷ്യനായിരുന്നു, വലിയൊരു കണ്ടക്സ്റ്റുവൽ പ്രീച്ചറായിരുന്നു. ഏതൻസിലെ ഉള്ള പ്രസംഗം വളരെ പ്രസിദ്ധമാണ്. ചർച്ച് പ്ലാന്ററായിരുന്നു, മിഷണറി ആയിരുന്നു, വലിയ തിയോളജിയനായിരുന്നു, വലിയ അപ്പോളജറ്റിക്സ് ആയിരുന്നു, ഡിഫൻഡറായിരുന്നു. ഒരുപാട് യോഗ്യതകളുള്ള ഒരു മനുഷ്യനായിരുന്നെങ്കിലും പൗലോസ് ഒരു പ്രാർത്ഥനാ മനുഷ്യനും കൂടെ ആയിരുന്നു. എന്തുകൊണ്ടാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥനയുടെ സാധ്യതകൾ. നമ്പർ വൺ, പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ആ വ്യക്തി രൂപാന്തരപ്പെടുന്നു. കൂടുതൽ പ്രാർത്ഥിക്കുന്ന ആ വ്യക്തി രൂപാന്തരപ്പെടുന്നു. രണ്ട്, ആ സഭ രൂപാന്തരപ്പെടുന്നു. മൂന്ന്, ആ ദേശം രൂപാന്തരപ്പെടുന്നു. നാല്, ആ രാഷ്ട്രം മുഴുവൻ രൂപാന്തരപ്പെടുന്നു. പ്രാർത്ഥനയുടെ ശക്തി. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരാൾ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റർ അല്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഗുണം അനുഭവിക്കുന്നത് ഞാനല്ല. പാസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ ഗുണമനുഭവിക്കുന്നതല്ല, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ തന്നെയാണ്. നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവ് വരുത്തിയും പിന്നെ എന്ത് ചെയ്യണമെന്നാ ആത്മാവിൽ ഉണ്ടോ? ദൈവവചനത്തിൻ്റെ റെസപ്റ്റീവ്നെസ് ആണത്. നമുക്ക് കാര്യങ്ങൾ അറിയാം, നമ്മൾ പറഞ്ഞങ്ങ് ഓടിപ്പോകുന്നതുകൊണ്ട് നമ്മളിത് ശ്രദ്ധിക്കത്തില്ല. ആത്മാവിൽ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധനവുണ്ടാകുന്നു. അപ്പോൾ ദൈവത്തോട് നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കുമ്പോൾ ആത്മീക വർധനവുണ്ടാകുന്നത് ആർക്ക് തന്നെ? നമുക്ക് തന്നെ. നമ്മുടെ ജീവിതത്തിലെ ചില കൊച്ചു കൊച്ചു പാപങ്ങൾ ഒളിഞ്ഞൊളിഞ്ഞൊളിഞ്ഞ് കിടപ്പുണ്ടായിരിക്കും. മനസ്സിലായോ? ചിലപ്പോൾ ചില മുൻകോപം, മുൻവിധികൾ, ക്ഷമിക്കാത്ത ഹൃദയങ്ങൾ, പകകൾ, പിണക്കങ്ങൾ, മറ്റുള്ളവരോട് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ള വിഷമങ്ങൾ, ഇതൊക്കെ നമ്മുടെ കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും ഒക്കെ ഉണ്ടാകും. ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, അത് ക്രമീകരിച്ച് പോകുന്നതിനുള്ള ഒരു ശക്തി എനിക്ക് തരണമേ. ഞാൻ വളരെ ശക്തമായി ഡാളസിൽ ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് മൂന്ന് പെൺകുട്ടികൾ എൻ്റെ അടുത്ത് വന്നു. അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററങ്കിളെ, ഞങ്ങളുടെ മമ്മിയോട് ഞങ്ങൾ പിണക്കായിരുന്നു. കൊച്ചു കൊച്ചു കാര്യങ്ങൾ. ഒരു വീട്ടിലാണ് മമ്മി ആ പൈസ കൊടുക്കുന്നത്, ജോലിയൊക്കെ ചെയ്ത് മമ്മി ഇവർക്ക് എന്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട്? പൈസ കൊടുക്കും. പക്ഷെ പിള്ളേർ മമ്മിയോട് എന്തല്ല, അകത്തുകൊണ്ട് ഇഷ്ടമല്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നു. യോഗം കഴിഞ്ഞാണ് പറഞ്ഞത്. ആ പിള്ളേർ ഞങ്ങളെ അവർ ഹോട്ടലിൽ വിളിച്ചുകൊണ്ട് പോയി ചാപ്പാടൊക്കെ പറഞ്ഞെന്താണെന്നറിയോ, ഞങ്ങൾ ഇന്ന് തീരുമാനിക്കുന്നു, ഇനി ഞങ്ങളത് കണ്ടിന്യൂ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഷോർട്ട് കമ്മിങ്സിനെ, നമ്മുടെ പോരായ്മകളെ വെളിപ്പെടുത്തുന്നത് എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞിട്ടാണോ? നമുക്ക് പലപ്പോഴും ഒരു കുഴപ്പമുണ്ട്, പ്രവാചകൻ തലയെ കൈവച്ച് നമ്മളോട് പറയണം, നിനക്ക് ഇന്ന കുഴപ്പമുണ്ടെന്ന് എന്ത് ചെയ്യണം? പറയണം. പറഞ്ഞില്ലേ നമ്മൾ എന്ത് ചെയ്യത്തില്ല? നമുക്കാരത്ര അങ്ങോട്ട് പിടിക്കില്ല. പക്ഷെ ദൈവവചനം പറഞ്ഞ കണ്ണാടിയാണ്, കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് എൻ്റെ വികൃതമായ രൂപം ഞാൻ കാണുന്നത്. മനസ്സിലായോ? കണ്ണാടി ദൈവവചനത്തിൻ്റെ മുമ്പിൽ തുറന്നു വച്ചിട്ട്, ദൈവവചനം തുറന്നു വച്ചിട്ട്, ദൈവവചനം നിങ്ങൾ പഠിക്കുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്കൊരു പ്യുവർ ഹാർട്ട്, ഒരു ശുദ്ധമായ ഹൃദയമുണ്ടെങ്കിൽ, നമ്പർ വൺ. നമ്പർ ടു, നിങ്ങൾക്കൊരു ഒബീഡിയൻ്റ് ഹാർട്ട്, അനുസരിക്കുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ. മനസ്സിലായോ? നമ്പർ ത്രീ, നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങൾക്കൊരു ഡിസിപ്ലിൻഡ് ഹാർട്ട്, ഒരു ശിക്ഷണമുള്ള മനസ്സുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മളുടെ ഷോർട്ട് കമ്മിങ്സുകൾ നമ്മളോട് വ്യക്തമായി സംസാരിക്കും. മനസ്സിലായോ? അപ്പോൾ ഈ ദൈവവചനത്തോട് അടുക്കാത്ത ഒരാൾ ദൈവത്തിൽ നിന്ന് അകന്നകന്നുകൊണ്ടിരിക്കുകയാണ്. പിന്മാറ്റം സംഭവിക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല, പിന്മാറ്റം സംഭവിക്കുന്നത് ഒരു മാസം കൊണ്ടല്ല, പിന്മാറ്റം സംഭവിക്കുന്നതിന് മുമ്പ് അയാൾ ദൈവവചനത്തിൽ നിന്നകലും. നമുക്കിവിടെ വളരെ തിരവാണ്. രാത്രിയിലും പകലുമെല്ലാം നമ്മൾ കാറോടിക്കുകയും ജോലി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. ഇവിടെ ഭക്ഷണത്തിന് കുറവില്ല ഇല്ലേ, സുഖങ്ങൾക്ക് കുറവില്ല, വളരെ പ്രയാസങ്ങളുണ്ട്. എന്നാൽ ദൈവവചനത്തിൻ്റെ മുമ്പാകെ ഉള്ളതിനുള്ള സ്കേഴ്സിറ്റി നമുക്കുണ്ട്. അയ്യോ പാസ്റ്ററെ, ഇവിടെ വിസിറ്റിംഗ് പാസ്റ്റർമാർ ആവശ്യം പോലെ വരുന്നുണ്ട്, ഇമ്പോർട്ട് ക്വാളിറ്റി പ്രസംഗങ്ങളാണ് ഞങ്ങൾ ഒരുപാട് കേൾക്കുന്നത്, ഇവിടെ പിന്നെ ഒരു കുഴപ്പമില്ല എന്ന് പറയാനുണ്ട്. പക്ഷെ ശരിയാ, ഒത്തിരി പ്രശ്നങ്ങൾ. പക്ഷെ മഴ പെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ അല്ലേ? മഴ പെയ്യുന്നത് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കും, പക്ഷെ ചില നിലങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് നനയും, കുതിരും, ആ വെള്ളം പിടിച്ചിട്ട് ആ വെള്ളം പുറത്തോട്ട് തള്ളും. നാട്ടിലെ എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. പക്ഷെ ചില നിലത്തിൽ എന്ത് ചെയ്യത്തില്ല? എത്ര മഴ പെയ്താലും എന്ത് ചെയ്യത്തില്ല? വെള്ളം എന്ത് ചെയ്യത്തില്ല? അവിടെ നിൽക്കുകയല്ല, ഇത് കുതിരുകയല്ല. ഇത് തന്നെയാണ് വിശ്വാസികളിലും സംഭവിക്കുന്നത്. ഒരുപാട് വചനങ്ങൾ കേൾക്കുന്നുണ്ട്, പക്ഷേ ഒഴുകി 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 പോവുകയാണ്. മനസ്സിലായോ? ദൈവവചനം വീണ് കഴിയുമ്പോൾ അത് പിടിച്ചിട്ട നിലമാണ് പ്രാധാന്യത. പറയുന്ന ആളല്ല, അതിനേക്കാൾ കൂടുതൽ പ്രാധാന്യത നിലമാണ്. നിലം ഒരുക്കപ്പെടാത്ത ഒരു നിലത്തിൽ ഒരു പ്രസംഗകൻ എത്ര വലിയ പ്രസംഗം ചെയ്താലും ഒരു ഗുണവും ഉണ്ടാകില്ല. ഉണ്ടാകുമോ? ഉണ്ടാകില്ല. ചിലത് പാറപ്പുറത്ത് വീണ് ഉണങ്ങിപ്പോയി, ചിലത് വഴിയരികയിൽ വീണ് പോയി, വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അത് സംഗതി അങ്ങ് പോയി. സ്തോത്രം. ചിലത് പാറപ്പുറത്ത് ഒരു ഗുണവും ഉണ്ടാകുന്നില്ല, ചിലത് നല്ല നിലത്ത് വീണ് 30, 60, 100 മേനി ഫലം കൊടുത്തു. അപ്പോൾ ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് ദൈവവചനത്തെ സ്വീകരിക്കാനുള്ള അവൻ്റെ ആ മനസ്സനുസരിച്ച് മാത്രമേ അവന് ഗുണമുണ്ടാകത്തുള്ളൂ. മനസ്സിലായോ? ദൈവവചനത്തിന് റെസെപ്റ്റീവ്നെസ് ഇല്ലെന്നുണ്ടെങ്കിൽ, ദൈവവചനത്തിന് നിങ്ങളുടെ അകത്ത് ഒരു സ്ഥാനം നിങ്ങൾ കൊടുത്തിട്ടില്ല എങ്കിൽ ദൈവവചനത്തിന് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. മനസ്സിലായോ? സ്തോത്രം. ദൈവവചനത്തിൻ്റെ അതിൽ ഞാൻ നോക്കുമ്പോൾ ചില ഇഷ്ടികകൾ, ചില കേടുപാടുകൾ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുവാൻ എനിക്ക് കഴിയും. അതാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ഞാൻ ദൈവവചനത്തിൻ്റെ ആ പ്രാധാന്യത പൗലോസ് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 6-ാം അധ്യായം ഞാൻ വളരെ ശാന്തമായിട്ടേ ഇത് പറയത്തുള്ളൂ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായം 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെ മതി, ഐശ്വര്യമായി മതി. പൗലോസ് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ വചനം എന്ത് ചെയ്യണം? ഐശ്വര്യമായി നിങ്ങളുടെ അകത്ത് ഉണ്ടായിരിക്കണം. പൗലോസ് വളരെ ഗൗരവമായിട്ട് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം എന്ത് ചെയ്യണം? റിച്ച്ലി ഇൻഡ്വെല്ലിംഗ് ഇൻ യു. പ്രിയരെ, ഇത് കൊണ്ട് നടന്നാൽ മാത്രം പോരാ, ഇത് ചുമന്നുകൊണ്ട് നടന്നാൽ മാത്രം പോരാ, ഈ പ്രസംഗം കേട്ടാൽ മാത്രം പോരാ, ഐശ്വര്യമായി നമ്മളുടെ അകത്ത് ഈ ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ടുണ്ടായിരിക്കണം. സഭ ദൈവവചനത്തിലേക്ക് ആളുകളെ, ദൈവവചനത്തിലൂടെ ആളുകളെ നയിക്കുവാൻ പരാജയപ്പെടുമ്പോഴാണ് വ്യക്തികൾ പരാജയപ്പെടുന്നത്. വലിയ ഇഷ്ടമൊന്നും ദൈവവചനത്തിൽ ആളുകൾക്കില്ല. അത് പിന്മാറ്റത്തിൻ്റെ പ്രത്യക്ഷമായ ലക്ഷണം എന്ന് പറയുന്നത്. നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരിക്കണം. ഞാൻ ഡൽഹിയിലായിരുന്നപ്പോൾ ഒരിക്കൽ ഒരാൾ പറഞ്ഞു, അയ്യോ കുറച്ച് ഇന്നലെ മിനിങ്ങാന്ന് ഒന്നും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ട ആളിൻ്റെ ബ്രദർ പറഞ്ഞു, അതിനെന്നാ, നീ ആ വേറെ ദിവസം എടുത്തുനിന്ന് വായിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഈ 10-20 വർഷമായി കമൻറ്റ് പറഞ്ഞിട്ടെങ്കിലും ഞാൻ ഒരിക്കലും പറയും ശരിയല്ല. നമ്മളൊക്കെ വേറെ ദിവസം ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാ? നമ്മളൊക്കെ ഉപയോഗിക്കുന്നത് വേറെ ദിവസവും ഉറങ്ങാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നല്ലേ ഈ വേദപുസ്തകം ഇരമ്യാ 6:10 പറയുന്ന ഒരു സംഗതിയുണ്ട്, വളരെ ശാന്തമായിട്ട് ശ്രദ്ധിക്കുക. ഒന്ന് വായിച്ചേര് ഇരമ്യാ 6:10. ഇംഗ്ലീഷ് വായിക്കാം, കുഴപ്പമില്ല. ആ ആ ആ ആ ശ്രദ്ധിക്കണേ, ആ വാക്കാണ് എനിക്ക് വേണ്ടി. മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് അത് അവരുടെ ചെവിക്ക് പരിചേദന ഇല്ലെന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അവരുടെ ചെവി എഴുതിയിരിക്കുന്നു, അടച്ചിരിക്കുന്നു. അടുത്തത് അവരതുകൊണ്ട് എന്ത് ചെയ്യത്തില്ല. ചില പരിഭാഷയിൽ എഴുതിയിരിക്കുന്നത് ദേ ഹാവ് നോട്ട് ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. എന്തുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്? എന്തോ അവൻ്റെ എന്തുവാ, ഞാൻ ആരോടാ, ടു ഹൂം ഐ ക്യാൻ സ്പീക്ക്. യിരമ്യാവ് പറയുക, യിരമ്യാവ് വചനം ഇങ്ങനെ പ്രാപിച്ച് അദ്ദേഹം അടുത്ത അധ്യായങ്ങളിൽ പറയുന്നുണ്ട് ദൈവവചനം എൻ്റെ അകത്തിരുന്ന് തിങ്ങി തിളച്ചിരിക്കുന്നുണ്ട്. പക്ഷേ യിരമ്യാവ് ചോദിക്കുക, ഞാൻ ആരോട് പറയാനാ, ഞാൻ ആരോടാ ഇതൊക്കെ പറയേണ്ടത്? ടു ഹൂം ഐ ക്യാൻ സ്പീക്ക്, ദേ ക്ലോസ്ഡ് ദെയർ, അവരുടെ ചെവി അടച്ചു കളഞ്ഞിരിക്കുന്നു. നോട്ട് ഓൺലി ദാറ്റ്, അത് മാത്രമല്ല, ദേ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. അവർക്കിതിൽ എന്തോ ഇല്ല, താല്പര്യമില്ല. ഇതൊരു സത്യമാണ്, എല്ലാ സഭയിലും ഇതൊരു സത്യം തന്നെ അല്ലേ? ഒരു സത്യമല്ലേ ഇത്? ആന്നോ? എല്ലാവരും എന്നെ നോക്കുന്നു. എനിക്കറിയാം ഇത് കേൾക്കുമ്പോൾ ഇതൊരു ഉണർവയോഗമൊന്നുമല്ല, ഞാൻ വളരെ ശാന്തമായിട്ട് ഇത് പറയാം, പക്ഷേ ഇത് ഉണർവിലേക്ക് നിങ്ങളെ നയിക്കും. ദേ ഹാവ് നോ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. ചില ആളുകൾ കൊട്ടുമ്പോൾ പാടുമ്പോൾ എല്ലാ പാട്ടും പാടുമ്പോഴും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ലൈവ് ആയിരിക്കും, പക്ഷേ ദൈവവചനം പറയാൻ തുടങ്ങുന്ന ആ സമയം മുതൽ ഉറങ്ങാൻ തുടങ്ങും. ഇപ്പം പ്രഷറോ ഷുഗറോ ഉള്ളവരോ ജോലി ചെയ്ത് ക്ഷീണിച്ചവരോ ഒക്കെ ഒന്ന് കണ്ണടയ്ക്കുന്നതല്ല ഞാൻ പറയുന്നത്, പക്ഷെ ചില ആളുകൾ ദൈവവചനം എല്ലാം റെഡി ആയിരുന്നാലും ഇത് പറയുമ്പോൾ എന്ത് ചെയ്യാൻ തുടങ്ങുമെന്ന് അറിയാമോ? ഏ മതി മാസ്റ്റർ എന്ന് പറയും, അതാ പറയുന്നത്. അതൊരു വലിയ ഡേഞ്ചറാണ്, അതൊരു വലിയ ഡേഞ്ചർ. അവരുടെ തലയിൽ ആ കൈവച്ച് പ്രാർത്ഥിക്കണ്ടേ? കാരണം ഇത് അകത്തോട്ട് കയറാതെ ഒരു സ്പെഷ്യൽ പിശാജ് അവരിൽ ഇരിപ്പുണ്ട്. മരുന്ന് കൊടുത്ത് അകത്ത് ചെന്നാൽ പിള്ളേരുടെ അസുഖം എന്ത് ചെയ്യും? ഏ മാറും. അതുകൊണ്ട് ഇവൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇതെന്ത് ചെയ്യത്തില്ല, കുട്ടിക്കത്തില്ല, അതിന് നമ്മൾ കവിളിന് പിടിക്കുകയൊക്കെ ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവവചനത്തിന് അവരിൽ യാതൊരു താല്പര്യവുമില്ല. പ്രിയരെ, ദൈവവചനത്തോട് നാം അടുക്കാതിരിക്കുന്നത് പാപമാണ്, തെറ്റാണ്. പിശാചിനോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്വഭാവത്തിൽ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുങ്ങിപ്പൊങ്ങുന്നവനെന്നല്ല അർത്ഥം. പെന്തിക്കോസുകാരൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധരിക്കരുത്. പെന്തിക്കോസുകാരൻ എന്ന് പറഞ്ഞാൽ സ്വഭാവത്തിൽ സവിശേഷതകളുള്ളവനെന്നാ, ഗുണമുള്ളവനെന്നാ അതിൻ്റെ അർത്ഥം. ജീവിതത്തിൽ സത്യസന്ധതയുള്ളവനെന്ന അർത്ഥം, വിട്ടുവീഴ്ച ഉള്ളവനെന്ന അർത്ഥം, സ്നേഹമുള്ളവളെന്ന അർത്ഥം, പഹയ്ക്കുന്നവരെ സ്നേഹിക്കുന്നവളെന്ന അതിൻ്റെ അർത്ഥം. മനസ്സിലായോ? ആത്മീകം മൂക്കുമ്പോൾ സ്തോത്രം, നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നതല്ല സ്പിരിച്വാലിറ്റി എന്ന് നമ്മൾ മനസ്സിലാക്കണം. സ്തോത്രം, മനസ്സിലായോ? അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിന് വളരെ 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 പ്രാധാന്യതയുണ്ട്. നിങ്ങൾക്കൊരു ഉണർവ് വ്യക്തിപരമായ നമ്മുടെ ജീവിതത്തിൽ വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നമ്പർ വൺ, നമ്മളെ തന്നെ ഒന്ന് ഉണരണം. നമ്മളെന്ത് ചെയ്യണം? ആദ്യം ചുമ്മാതെ നമ്മൾ പരമേശ്വരൻ മൂത്തിട്ട് കർത്താവ് നീ ആദ്യ നൂറ്റാണ്ടിലെ പോലും ഞായക്കണേന്ന് പറഞ്ഞാൽ ദൈവം ഇനി കെട്ടിയിറക്കുകയാണോ? ഇതെല്ലാം കൂടെ ഒരിക്കലുമില്ല. നമ്മളെ തന്നെ, സമയമുണ്ടായിരുന്നു ഞാൻ അത് പറയാറുണ്ട്, എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് അതിൻ്റെ സംഗതി എന്ന് കേൾക്കാമായിരുന്നു. ഇപ്പം ദൈവവചനത്തിലേക്ക് മനുഷ്യനെ പിടിച്ച് അടുപ്പിക്കണം. പക പാപമാണ്, മറ്റുള്ളവർക്കെതിരെ ആവശ്യമില്ലാത്ത ചിന്തകൾ പാപമാണ്, പാപമാണ്. മനുഷ്യനെ നിസാര എന്ന് വിളിക്കുന്നത് പാപമാണ്. മനുഷ്യരായി പല പാപങ്ങളുടെ ലിസ്റ്റിൽ നമ്മൾ വലിയ വലിയ പാപങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ലായിരിക്കാം, പക്ഷേ കൊലപാതകം, വ്യഭിചാരം, പിടിച്ചുപറി ഇതൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ പാപങ്ങളിലേക്ക്, പാപത്തിൻ്റെ ആ ഇതിലേക്ക് താതാത്മ്യപ്പെട്ട് നമ്മൾ കിടക്കുക. താതാത്മ്യപ്പെട്ടെന്ന് ഐഡൻറ്റിഫൈ എന്ന് പറഞ്ഞാലേ, നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഇവിടെ ഈ നാട്ടിലൊക്കെ മലയാളികളാകുമ്പോൾ നമ്മൾ മീൻ വറക്കും അല്ലെ, മീൻ കറി വെക്കും അല്ലെ, ബീഫ് കറി വെക്കും. കറി വെക്കുന്ന ഉടനെ നിങ്ങൾ ആരെങ്കിലും ആ വറുത്ത മീൻ വറുത്ത വീട്ടിലോട്ട് ഓടി അങ്ങോട്ട് ചെല്ലുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യും? അതിൻ്റെ ആ സ്മെല്ല് വരും, ആ മണം വരും. പക്ഷെ ഒരു രണ്ട് മിനിറ്റിനുള്ളിൽ ഈ മണം എന്ത് ചെയ്യും? സ്മെല്ല് മാറിയതാണോ നമ്മൾ മാറിയതാണോ? നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തതാ. സ്മെല്ല് അവിടെ ഉണ്ടായിരുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളുമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത് കൊണ്ട്. സ്തോത്രം, ദൈവത്തിന് തൻ്റെ പ്രവൃത്തി അത് അവിടെ ഉണ്ട്, അവിടെ നമ്മൾ വെച്ചിരിക്കുകയാണ്, അവിടെ ചുരുട്ടിക്കെട്ട് റെഡിയായിട്ട് അവിടെ വെച്ചിരിക്കുക. പക്ഷേ ദൈവത്തിന് നമ്മളോട് സംസാരിക്കുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ആത്മീകമായ നമ്മുടെ ശക്തി, ആത്മീകമായ ശക്തി എന്ന് പറയുന്നത് നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ വരുന്നത് അത് മാറിപ്പോകുന്നു. ഇനി യിരമ്യാവ് 15:9 കൂടെ ഒന്ന് വായിച്ചത്, 15:9 Jeremiah chapter 15 verse 19. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അടുത്തത്, നീ അധമമായത് ഒഴിച്ച്. ഇംഗ്ലീഷിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? നോക്കണേ, എന്തോ എന്തോ വേർഡ്സ്, അൺവർത്തി, വർത്ത്ലെസ് വേർഡ്സ്. നീ അനാവശ്യമായ കാര്യങ്ങൾ പറയുന്നത് ഒഴിവാക്കിയാൽ എന്തോ ആകുന്ന, യു വിൽ ബി മൈ സ്പോക്സ് പേഴ്സൺ. ഞാൻ കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഇരുന്ന് എന്നെ കുത്തി മുറിച്ച ഒരു വാക്യമായത്, യു വിൽ ബി മൈ സ്പോക്സ് പേഴ്സൺ. സഹോദരന്മാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്പോക് പേഴ്സണാ. സഹോദരിമാരെ, നിങ്ങൾ ദൈവത്തിൻ്റെ സ്പോക് പേഴ്സണാ. നിങ്ങളുടെ ആ പ്രിവിലേജ്, നിങ്ങളുടെ ആ പൊസിഷൻ നിങ്ങൾ മറന്നു പോകരുത്. പക്ഷേ എന്തുവാ, അട്ടർ വർത്ത്ലെസ് വേർഡ്സ്. ഇഫ് യു ഗിവ് അപ്പ്, ഇഫ് യു അവോയ്ഡ് ദ വർത്ത്ലെസ് വേർഡ്സ്, ആ വർത്ത്ലെസ് വേർഡ്സ് നിങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ മാത്രമാണ് അനേക ആളുകളുടെ ആത്മീയമായ ശക്തികൾ ചോർന്നു പോകുന്നതിന് അതിന് ഒരുപാട് കാരണമുണ്ട്. അത് പറഞ്ഞു പോയാൽ എല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാനിപ്പോൾ ഇവിടെ തീരാൻ സമയമായല്ലോ. ഇനി ദൈവത്തിൻ്റെ വചനം വരുന്നത് കൊണ്ട് എന്താണെന്നറിയാമോ? യിരെമ്യാവ് 23:22, ദോഷത്തിൽ നിന്ന് നമ്മളെ പിന്തിരിപ്പിക്കുന്നു. ദോഷത്തിൽ നിന്ന് നമ്മളെ എന്ത് ചെയ്യുന്നു? പിന്തിരിപ്പിക്കുന്നു. അപ്പോൾ ദൈവവചനത്തിലേക്ക് നമ്മൾ മടങ്ങി വരുമ്പോഴാണ് നമ്മളുടെ പാപങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ തെറ്റുകൾ നമുക്ക് മനസ്സിലാകുന്നത്, നമ്മുടെ ബോധ്യപ്പെടുന്നത്, നമ്മളുടെ വാക്കുകളിൽ വന്നു പോകുന്ന ഇത് നമുക്ക് മനസ്സിലാകുന്നത്. അങ്ങനെ മനസ്സിലാക്കി വചനം നമ്മളുടെ അകത്ത് ഉണർവിലേക്കുള്ള ആദ്യത്തെ പടി എന്ന് പറയുന്നത് വചനത്തോട് അടുക്കുക എന്നുള്ളതാണ്. ഈ വചനം നമ്മൾ എന്ത് ചെയ്യുന്നു? വചനം, ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം ഇപ്പോൾ നിങ്ങൾ എന്തുള്ളവരാകുന്നു? ശുദ്ധിയുള്ളവരാകുന്നു. കർത്താവെ, നിന്റെ വചനത്താൽ അവരെ എന്ത് ചെയ്യണം? ശുദ്ധീകരിക്കണമേ. അപ്പോൾ ദൈവവചനമാണ് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളത് ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് വചനത്താലാണ് ഒരാൾ ശുദ്ധീകരിക്കേണ്ടത്, ശുദ്ധീകരിക്കപ്പെടേണ്ടത്. അല്ലാതെ ദൈവത്തിൻ്റെ സ്തോത്രം മറ്റൊന്നുമല്ല നമ്മളെ ശുദ്ധീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനമാണ് നമ്മളുടെ മുഴക്കോൽ എന്ന് പറയുന്നത്, നമ്മളുടെ ജീവിതത്തെ മെഷർ ചെയ്യേണ്ട, അളക്കേണ്ട മുഴക്കോൽ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. ആ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണമെന്ന് പൗലോസ് ആഗ്രഹിക്കുന്നു. ഇനിയും പൗലോസ് ആഗ്രഹിക്കുന്നത് രണ്ട് മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം. രണ്ടാമത്, നിങ്ങൾക്ക് പരിജ്ഞാനമുണ്ടാകണം. 9-10 വാക്യങ്ങളിൽ നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം, വളർച്ചയുണ്ടാകണം, ഫലമുണ്ടാകണം. പിന്നെന്തോ പറയുന്നത്, ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് ജ്ഞാനം, രണ്ട് വാക്ക് അവിടെ പറയുന്നു, ജ്ഞാനം, പരിജ്ഞാനം. മലയാള ഭാഷയിൽ പരിജ്ഞാനം എന്നുള്ളത്, ജ്ഞാനം എന്നുള്ളതിനെ പെട്ടെന്ന് ഞാൻ പറഞ്ഞു വിടാം, ഇനി ഞാൻ അല്പ സ്പീഡിൽ പോകാം. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അക്വേർഡ് നോളജ് ആണ്. അക്വേർഡ് നോളജ് ഏതെങ്കിലും ശാസ്ത്രശാഖയിൽ, എഞ്ചിനീയറിംഗിൽ, കമ്പ്യൂട്ടർ സയൻസിൽ, മെഡിസിനിൽ, നേഴ്സിംഗിൽ ഉള്ളതിനെയാണ് അക്വേർഡ് നോളജ് എന്ന് പറയുന്നത്. അക്വേർഡ് നോളജ്, മനസ്സിലായി? നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രാപിക്കുന്ന ആ നോളജിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. നോളജ്, ഈ നോളജിനെ പറ്റി പറയുന്നത് അറിവ് എന്ത് ചെയ്യുന്നതാ? ആ, അത് തന്നെ ശരിയാ. അറിവ് എന്ത് ചെയ്യുന്നതാ? ചീർപ്പിക്കുന്നു. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞപ്പോൾ പറഞ്ഞു, അറിവ് വീർപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ശരിയായിരിക്കും ആ പ്രയോഗം, വീർപ്പിക്കുന്നു. അപ്പോൾ അറിവ് ചീർപ്പിക്കുന്നു. കൊരിന്ത്യാലേഖനത്തിൽ വായിക്കുന്നു, അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അറിവ് വന്നു കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു കുഴപ്പമാണ്, ഉണ്ടാകാവുന്ന ഒരു കുഴപ്പമാണ് അറിവ്. നമുക്ക് കൂടുതൽ ഒരു ജോലി കിട്ടിക്കഴിയുമ്പോൾ, നമുക്കൊരു പൊസിഷൻ ഉണ്ടാകുമ്പോൾ, നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് അല്പം വ്യത്യസ്തരാണെന്ന് തോന്നുമ്പോൾ, നമുക്കൊരു ഞാൻ മറ്റുള്ള ആളിനേക്കാൾ വലിയ ഒരാൾ, ചീർപ്പിക്കുന്നു, അറിവ് ചീർപ്പിക്കുന്നു. അപ്പോൾ അറിവ് ചീർപ്പിക്കുന്നവർക്ക് അവരുടെ തല, അവരുടെ വലിയ ഹെഡ് വെയിറ്റ് കാണും. ഹെഡ് വെയിറ്റ് എന്ന് പറയത്തില്ല, ഹെഡ് വെയിറ്റ് അവർക്കുണ്ടായിരിക്കും. അത് ഉണ്ടാകരുത് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇപ്പം ചില ആളുകൾ വിചാരിക്കും, ഈ ഇപ്പോൾ ഒരാൾ PhD എടുക്കുകയാണെങ്കിൽ ആ ആളിന് ലോകത്തിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ചും ജ്ഞാനമുണ്ടെന്ന്. ഞാൻ അങ്ങനെ 10-ാം ക്ലാസ്സിലൊക്കെ പഠിച്ചപ്പോൾ ചിന്തിച്ചിരുന്നു, എനിക്ക് അങ്ങനെ ഒരു തെറ്റായ ധാരണയുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ പലരും PhD എടുത്തു, പലരും എടുത്തു. ഒരാൾ ഫിഷറീസ്, മത്സ്യത്തെക്കുറിച്ചാണ് PhD എടുത്തത്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ ചോദിച്ചേടാ, ശനി, നിനക്ക് അയലയെക്കുറിച്ച് അറിയാൻ അറിയത്തില്ല, കിങ് ഫിഷ് അറിയാൻ അറിയത്തില്ല, നാട്ടിലെ എനിക്കറിയാവുന്ന മീനിൻ്റെ പേരൊക്കെ ചോദിച്ചു, അതിനെക്കുറിച്ചൊന്നും അവനറിയത്തില്ല. പിന്നെ ഞാൻ ചോദിച്ചു, നീ എന്തുവായി പഠിച്ചത് ഈ PhD? പുള്ളി പറഞ്ഞത്, കുട്ടനാട്ടൻ അവിടെയുള്ള കായലുകളിൽ കിടക്കുന്ന ഒരിനം കൊച്ചു പൂഞ്ഞാനുണ്ട്, വലിയ മീശയുള്ള ഒരിനം ചെമ്മീൻ, അതാ പുള്ളിയുടെ PhD. വേറെ ഒന്നും പുള്ളിക്കറിയത്തില്ല.
പുള്ളിയുടെ ഒരു പൂഞ്ഞാൻ അതിനെ കുറിച്ച്. അപ്പോൾ ഈ വേറൊരാൾ ബോട്ടണി പി എച്ച് ഡി എടുത്ത് പുള്ളിയെക്കുറിച്ച് ഒരു മരത്തെക്കുറിച്ചും പുള്ളിക്ക് അറിയത്തില്ല, പുള്ളിക്ക് അറിയാവുന്ന പായലിനെ കുറിച്ച്, ഈ ഈ മഴ പെയ്ത് വരുമ്പം ഇതെ കിടക്കുന്ന പായലിനെ കുറിച്ചാണ് പുള്ളി പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള അതിനെക്കുറിച്ചാണ്. അപ്പോൾ ഒരാൾ ഒരുത്തിന് വലിയ ജ്ഞാനിയാണെന്ന് തോന്നിയാൽ അയാൾക്ക് എന്തറിയത്തില്ല, ഒന്നും അറിയത്തില്ലെന്നുള്ള എന്ന് പറഞ്ഞാൽ അതിൽ ആ ആ ഏരിയയുടെ ഒരു ഭാഗം അറിയാം. ഗൈനക്കോളജിക്ക് ENT അറിയാമോ? ENT ഗൈനക്കോളജി അറിയാമോ? അറിയത്തില്ല. നേഴ്സുമാർക്ക് എഞ്ചിനീയറിംഗ് അറിയാമോ? എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് നേഴ്സുമാരുടെ ജോലി അറിയത്തില്ല. അപ്പോൾ എവിടെങ്കിലും ഏതെങ്കിലും അല്പം അറിഞ്ഞുകൊണ്ട് ഞാൻ കേമനാണെന്ന് വിചാരിച്ചാൽ, കേമയാന്ന് വിചാരിച്ചാൽ അബദ്ധമാണെന്നാ വേദവസ്വം പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ PhD എടുക്കുന്നത്, PhD എന്ന് പറഞ്ഞാൽ പെർമനൻ്റലി ഹെഡ് ഡാമേജ്, അതാ സാധനം പെർമനൻ്റലി ഹെഡ്. അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും അതുകൊണ്ട് എടുക്കാതിരിക്കരുത്, പെർമനൻ്റലി ഹെഡ് ആരും ഡാമേജ് ആക്കണ്ട. അതുകൊണ്ട് ആരും എടുക്കുന്നവർ എടുത്തോളൂ, നല്ല കാര്യം തന്നെ. നിങ്ങളെ ഒന്ന് ഉണർത്താൻ വേണ്ടി പറഞ്ഞതാണ്, അങ്ങനെ ക്ഷീണിച്ച് ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ വലിയ അറിവുകൾ, ആ വലിയ അറിവിനകത്തിലൂടെ ദൈവത്തെ തപ്പി നോക്കാമെന്ന് വിചാരിച്ചാൽ, ഞാൻ അറിവുള്ള ആളാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുകയില്ല. പ്രൈസ് ദ ലോർഡ്. സ്തോത്രം. ഞാൻ ഒരിക്കലേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരുപാടിടത്ത് സുവിശേഷം പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുള്ളൂ. പ്രത്യേകിച്ച് പ്രൊഫഷണൽ സ്റ്റുഡൻസ്, മെഡിസിൻ, ഫാർമസി വക്കീലന്മാർ, വളരെ വലിയ ആശാന്മാരുടെ അടുത്തൊക്കെ ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. റിലീജിയസ് ചെയറിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. എനിക്കൊക്കെ അതിനുള്ള അവസരം തന്നിട്ടുണ്ട്. പക്ഷെ അവിടെ എല്ലാം എനിക്ക് ഒരേ ത്രില്ലേ ഉള്ളൂ. അപ്പോൾ ഒരിക്കൽ ഒരാൾ ചോദിച്ചു, ദൈവം ഇല്ല ഉണ്ടെന്നുള്ളതിന് തെളിവെന്തുവാ? മറുപടി, ഇല്ല എന്ന് പറയുന്നതാ. ദൈവം ഉണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് എന്തുവാ? ഇപ്പം ഞാനിവിടെ നിൽപ്പുണ്ട്, നിങ്ങൾക്ക് കാണത്തക്കവണ്ണം ഞാനിവിടെ നിൽപ്പുണ്ട്. നിങ്ങളെല്ലാം കൂടെ അവിടെ പറയുക, ജോൺ ഫിലിപ്പ് വാസ് അവിടെ നിൽപ്പില്ല, അവിടെ നിൽപ്പില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? എൻ്റെ ആസ്തിക്യത്തെ, എൻ്റെ എക്സിസ്റ്റൻഷനെ നിങ്ങൾ ഇല്ലാതാക്കുക, പക്ഷെ ഞാൻ അവിടെ നിൽപ്പുണ്ട്. ഇത് തന്നെ ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ല, പിന്നെന്തിനാ ഇല്ലെന്ന് പറയുന്നേ? മനസ്സിലായില്ലല്ലേ? അല്പം ലോജിക്ക്. ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെന്ന് പറയുന്നത് എന്തിനാ? അടങ്ങിയിരുന്നാ പോരെ. അപ്പോൾ ഈ ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് എന്തെന്ന് പറയുന്നത്? ഇല്ല എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഒരു ചെറുക്കൻ ഒരിക്കൽ ചെന്നപാടെ ദൈവം ഇല്ല എന്നിങ്ങനെ വാദിച്ചു. ഇടുക്കിയിൽ ഇങ്ങനെ സുവിശേഷം പറഞ്ഞിരിക്കും. അപ്പോൾ അവനോട് ഇങ്ങനെ എത്ര പറഞ്ഞിട്ടും അവൻ അങ്ങോട്ട് കേൾക്കുന്നില്ല. അപ്പോൾ അവൻ്റെ പെങ്ങൾ ഇങ്ങോട്ട് ഓടി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ചായയിട്ട് അടുക്കളയിൽ നിന്ന്, എൻ്റെ പാസ്റ്റർ ഇവ 3 പ്രാവശ്യം 10-ാം ക്ലാസ് എഴുതിയിട്ട് തോറ്റിരിക്കുക, എന്നിട്ട് ഇവൻ ഇപ്പം ദൈവം ഇല്ലെന്ന് പറയുന്നത്. അപ്പോൾ 10-ാം ക്ലാസ് 3 പ്രാവശ്യം എഴുതിയവനും എന്തുവാ പറയുന്നേ? ദൈവം ഇല്ലെന്നാ പറയുന്നത്. നമ്മൾക്ക് ദൈവത്തിൻ്റെ ആസ്തിക്യം നമ്മളിലുണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ദൈവം എല്ലാ നിലയിലും എന്നെ കൺട്രോൾ ചെയ്യാനുള്ള അവസരം ഞാൻ കൊടുക്കണം. സ്തോത്രം. ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം. നല്ല, എനിക്ക് നല്ല സ്മാർട്ട് ആളുകളെ വലിയ ഇഷ്ടമാണ്, നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകളെ. ഒരിക്കലേ ഈ അജിയൊക്കെ മമ്പാട് കോളേജിൽ പഠിച്ചതാണ്. അപ്പോൾ ഞാൻ മമ്പാട് കോളേജിൽ, ഒരിക്കൽ മുസ്ലിമിൻ്റെ കോളേജ്, അവിടെ ചെന്നപ്പോൾ ഒരു പാസ്റ്റർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി മുസ്ലിം മെജോറിറ്റിയാണ്. അപ്പോൾ അവിടെ പുള്ളി ട്രാക്റ്റുമൊക്കെ വെച്ച് കെട്ടി പുറകെ ഇങ്ങനെ വന്ന്, ഇപ്പം മുസ്ലിങ്ങളെ മുഴുവൻ സുവിശേഷീകരിച്ചിട്ടേ ഉള്ളെന്നുള്ള ലക്ഷണത്തിലാണ് വന്നത്. അപ്പോൾ ഒരാളെ ചോദിച്ചു, ആരാ എൻ്റെ നേതാവെന്ന് ചോദിച്ചു. ഞങ്ങളൊരു ടീമൊക്കെ ഉണ്ട്, പാടുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ പാസ് പറഞ്ഞു, ഞാനല്ല അതുകൊണ്ട് നിൽക്കുന്നതെന്ന് പറഞ്ഞു. ആരാ? ഞാൻ തന്നെ. പുള്ളി എൻ്റെ അടുത്ത് വന്നു. പുള്ളി വന്നു, നിങ്ങളാണോ എൻ്റെ നേതാവെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതെയാന്ന്. നിങ്ങളുടെ ഫോൺ നമ്പർ ഞാൻ തരാൻ പറഞ്ഞു. ഞാനൊരു ഫോൺ നമ്പർ കൊടുത്തു. ലോകത്തിൽ ആ നമ്പറില്ല. അപ്പോൾ ചില പ്രശ്നങ്ങൾ അങ്ങനെ ഒഴിവാക്കാനേ ഒക്കത്തുള്ളൂ. അല്ലാതെ അവനോട് ഇപ്പം എൻ്റെ നമ്പർ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇപ്പോൾ ചിലപ്പം വരും അത് കള്ളത്തരമല്ലയോ മോശമല്ലയോ അങ്ങനെ അല്ലയോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും. പക്ഷെ ചിലപ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുകയല്ല, പക്ഷെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇവിടെ പൗലോസ് അടുത്തതുമായിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് എന്തോ ഉണ്ടാകണം? നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം. സുവിശേഷ വേല ചെയ്യുവാൻ നല്ല ജ്ഞാനമുള്ളവർ, നല്ല ചില ആളുകൾ വിചാരിക്കുന്ന ഈ സുവിശേഷ വേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആളുകളുടെ എല്ലാം കൂടെ ഒരു അസോസിയേഷൻ, കുറേ പോഷന്മാരുടെ അസോസിയേഷൻ എന്ന് ചിലർ വിചാരിച്ചേക്കുന്നത്. ആ ധാരണ വിശ്വാസികൾക്കകത്തും എന്ത് ചെയ്തിട്ടുണ്ട്? ചുരുക്കം പേരുടെ അടുത്തെങ്കിലും കടന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, പാസ്റ്റർമാരെല്ലാം പൈസ വാങ്ങിക്കാൻ നടക്കുക. ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ എല്ലാം കേട്ടു. ടോക്ക് ഷോ, ലേറ്റ് നൈറ്റ് ടോക്ക് ഷോ കാണണമെങ്കിൽ കാശ് കൊടുക്കണ്ടായി? ഇല്ല, നമ്മളാരും അതിന് പോകുന്നവരല്ല. കൊടുക്കണം, കാശ് കൊടുത്തിട്ടാ കയറുന്നത് എവിടാണേലും. അങ്ങനെയാണെങ്കിൽ നല്ലൊരു പ്രസംഗം ഉണ്ടാക്കി കാര്യമായിട്ട് പറയുന്നതിന് കാശ് കൊടുക്കണ്ടായി? പോട്ടെ, ഞാനതിലേക്ക്. ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ, നമ്മൾ ചിലപ്പോൾ നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് നമ്മൾ ഓടിക്കളയും. റിയാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഗ്രീക്ക് വാക്ക് സോഫിയ എന്നാ. സോഫിയ പെൺപിള്ളേർക്ക് പേരുണ്ട്, പക്ഷെ ആ പേരെന്തോ ആണെന്ന് അമ്മമാർക്കും അറിയത്തില്ല. ചിലപ്പം ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സോഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവീൽഡ് നോളജ് എന്നാണ്.
ദൈവം വെളിപ്പെടുത്തപ്പെട്ട ജ്ഞാനം എന്നർത്ഥം. ഡിവൈൻ നോളജ് എന്ന അതിൻ്റെ അർത്ഥം, പരിജ്ഞാനം, സോഫിയ. ആ സോഫിയ തന്നെയാണ് പൗലോസ് വേറൊരർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത്, നോളജ് ഫ്രം എബോ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം. അപ്പോൾ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സോഫിയ നിങ്ങൾക്കുണ്ടാകണം, ഡിവൈൻ നോളജ് നിങ്ങൾക്കുണ്ടാകണം, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം ഉണ്ടാകണം. ഈ ജ്ഞാനം ഒരുത്തനെ ഉണ്ടാകുമ്പോൾ, ഈ ജ്ഞാനം ഉണ്ടാകണം എങ്കിൽ, ഞാൻ ഇവിടെ അങ്ങ് തീർക്കുക, കാരണം നിങ്ങളുടെ സമയമായി അല്ലേ, അല്ലേ പാസ്റ്റർ. ഈ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മളെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. ഗലേഷ്യർ 5:16, ഗലേഷ്യർ 5:25, പരിശുദ്ധാത്മാവിൽ ഇഫ് യു വാക്ക് ഇൻ സ്പിരിറ്റ്, ഇഫ് യു ലിവ് ഇൻ സ്പിരിറ്റ്, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ നടക്കുന്നു എങ്കിൽ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു എങ്കിൽ, രണ്ട് പദപ്രയോഗങ്ങളാണ് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്. പരിശുദ്ധാൽ അത് എന്തോ എൻ്റെ അർത്ഥം, അന്യഭാഷ പറയുന്നെങ്കിൽ പൗലോസ് പറയുന്നില്ല, പിന്നെ എന്ത് പറയുന്നെങ്കിലാ, നിങ്ങൾ പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്നു. പരിശുദ്ധാത്മാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുവാൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ദൈവം തമ്പുരാൻ പരിശുദ്ധാത്മാവിനങ്ങ് കൊടുക്കുക. നമ്മുടെ ഇച്ഛ, നമ്മുടെ വിൽ, നമ്മുടെ വിൽ, നമ്മുടെ ആഗ്രഹം, നമ്മുടെ ബുദ്ധി, നമ്മുടെ ഇന്റലക്ട്, നമ്മുടെ ഡിസൈർസ്, നമ്മുടെ ആഗ്രഹങ്ങൾ, ഇത് മൂന്നും കൂടെ ഒന്നിച്ച് ചേർന്ന്, നമ്മുടെ ഇന്റലക്ടും നമ്മുടെ വില്ലും നമ്മുടെ ഇമോഷനും നമ്മുടെ വികാരങ്ങളും മൂന്നും കൂടെ ചേരുന്നതാണ് നമ്മുടെ പേഴ്സണാലിറ്റി. ഇന്റലക്ട്, വിൽ, ഇമോഷൻ, നമ്മളുടെ ബുദ്ധി, നമ്മളുടെ ആഗ്രഹം, നമ്മളുടെ വികാരം, ഇത് മൂന്നും നിയന്ത്രിക്കുവാൻ നമ്മൾ ആർക്ക് വിട്ടുകൊടുക്കണം? പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുന്നത്. മനസ്സിലായോ? ആരാധനയ്ക്ക് വരുമ്പോഴല്ല, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. കാത്തിരിപ്പിയോത്ത് ഇരിക്കുമ്പോഴല്ല, അത് അതിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിനെ നമ്മളെ നിയന്ത്രിക്കാം. നാട്ടിൽ മൊബൈൽ ഫോൺ വിളിക്കുമ്പോൾ, ഒരു ഒരു വാർത്ത വരും, എന്താണെന്നറിയാമോ? നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ, ദ കസ്റ്റമർ യു ആർ കോളിംഗ് ഈസ് നൗ ഔട്ട് ഓഫ് റേഞ്ച്. ആളിപ്പോൾ എവിടെ, നിങ്ങൾ വിളിക്കുന്ന കസ്റ്റമർ ഇപ്പോൾ പരിധിക്ക് പുറത്താണ്, വെളിയിലാണ്. കണക്ഷൻ അവിടെ, ആ കണക്ഷൻ ഉണ്ട്, പക്ഷേ ഇയാളെവിടാ, പരിധിക്ക് പുറത്താ. വീണ്ടും വിളിക്കുന്ന ഉടനെ കേൾക്കും, അയാളിപ്പോൾ പ്രതികരിക്കുന്നില്ല. കേട്ടിട്ടില്ലേ, നാട്ടിൽ ചെല്ലുന്നുണ്ടെന്ന് വിളിച്ച് നോക്കിയാൽ മതി, അയാളിപ്പോൾ എന്ത് ചെയ്യുന്നില്ല. അപ്പോൾ രണ്ട് കാര്യം, അയാൾ പരിധിക്ക് പുറത്തുമാണ്, അയാൾക്ക് എന്തില്ല, പ്രതികരണ ശേഷിയുമില്ല, രണ്ട് കാര്യവുമില്ല. ഇത് തന്നെയാണ് പരിശുദ്ധാത്മാവ് അനേക വിശ്വാസികളോട് പേഴ്സണലായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ തിരിച്ചൊരു മറുപടി അങ്ങോട്ട് കിട്ടും. എന്തുവാ കിട്ടുന്നത്? അയാൾ പരിധിക്ക് പുറത്താണ്, ഇങ്ങോട്ട് കിടക്കുക. ഞാൻ ആരുടെയെങ്കിലും ഒക്കെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അത് വിഷമമായിപ്പോൾ, അതുകൊണ്ട് പറയുന്നില്ല. ഏ പരിധിക്ക് പുറത്താണ്, ബി പരിധിക്ക് പുറത്താണ്, പരിശുദ്ധാത്മാവ് ഇയാളിനെ വിളിച്ചതാണ്. നമ്മളാരും പരിശുദ്ധാത്മാവിന് പരിധിക്ക് പുറത്തു പോകുവാൻ പാടുള്ളവരല്ല. മാത്രമല്ല, ഈ പരിശുദ്ധാത്മാവിന് പുറത്തു പോയാലുള്ള കുഴപ്പം എന്താണ്? അയാൾക്ക് പ്രതികരണ ശേഷി നഷ്ടപ്പെട്ടു പോകുന്നു. സ്പിരിച്വലായിട്ട് കാര്യങ്ങളെ അയാൾക്ക് അനലൈസ് ചെയ്യുവാൻ സാധിക്കുന്നില്ല. മനസ്സിലായോ? സ്പിരിച്വലായിട്ട് അയാൾക്ക് കാര്യങ്ങളെ കാണാനെ കൊണ്ട് കഴിയുകയില്ല. എവിടാണ്? പരിശുദ്ധാത്മാ ദൈവവചനത്തിൽ നിന്ന് അയാൾ അകന്നു, പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം അയാളിൽ നിന്ന് പോയി, അയാളുടെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആത്മീകത്തിൻ്റെ ആത്മീകത്തിൻ്റെ ഒരു കളറ് മാത്രമേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ചിലപ്പോൾ ചില തേങ്ങകൾ, കേരളത്തിലെ എക്സാമ്പിൾ പറഞ്ഞാൽ നോക്കിയാൽ നല്ല തേങ്ങകളായിരിക്കും, കുലുക്കി നോക്കുമ്പോൾ അതിനകത്തിൽ ഒരു തുള്ളി വെള്ളമില്ല, ഒരല്പം പോലും പരിപ്പ് കാണാൻ കഴിയുന്നില്ല, ഒന്നും കാണാൻ കഴിയുന്നില്ല. ഇതുപോലെ വിശ്വാസ ജീവിതം ശുഷ്കിച്ച് മുരടിച്ച് ഉണങ്ങിപ്പോയ അനേകം ആളുകളെ സഭയ്ക്കകങ്ങളിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. ലെറ്റ് എസ് എക്സാമിൻ അവേഴ്സസ്. ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷം 10 വർഷമായി, 15 വർഷമായി, 2 വർഷമായി, 3 വർഷമായി, എനിക്ക് എന്തും വ്യത്യാസമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ എല്ലാ ദിവസവും വന്ന് ആരാധനയ്ക്ക് കൃത്യമായി പങ്കെടുത്തു പോകുന്ന ഒരാളാണ്. യെസ്, നല്ലത് തന്നെ സഹോദര സഹോദരി, പക്ഷേ അതിനപ്പുറത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ? അവിടെ പറയാണ് പൗലോസ് പറയാണ്, നിങ്ങൾ വളരണം, നിങ്ങൾ വളരണം. വളർച്ചയുടെ പ്രത്യക്ഷമായ ലക്ഷണം എന്താണ്? അതുകൊണ്ട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വളർച്ചയുടെ പ്രത്യക്ഷമായ ലക്ഷണം, മാറ്റി ആറ്റിറ്റ്യൂഡിൽ വരുന്ന വ്യതിയാനമാണ്, മാനസികമായി ഉണ്ടാകുന്ന വ്യതിയാനമാണ്. ഒരു മൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിൽ ഒരു $100 നിങ്ങൾ എടുത്തു കൊടുത്താൽ, ഒരു വയസ്സുള്ള കൊച്ചിൻ്റെ എടുത്താൽ അത് വലിച്ചു കീറിയോ എടുത്ത് കളയോ ചെയ്യും, അതിനതിൻ്റെ വില അറിയത്തില്ല. അതേസമയം 10 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ കയ്യിൽ $100 കൊടുത്താൽ അത് പോക്കറ്റിൽ വെക്കും. ഒരാൺകൊച്ചനാണെങ്കിൽ അവൻ അതിൽ കൊണ്ടുപോയി ടോയ് വാങ്ങിക്കും, പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങിക്കും. അവൾക്ക് അതിൻ്റെ വാല്യൂ അറിയാം. വളർന്നപ്പോൾ അവളുടെ മനോഭാവത്തിൽ വ്യത്യാസമുണ്ടായി, അവരുടെ ആറ്റിറ്റ്യൂഡിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. ഒരു വിശ്വാസി വളരുന്നു എങ്കിൽ ഈച്ച് ആൻഡ് എവറി മൊമെന്റ്, ഈച്ച് ആൻഡ് എവറി മന്ത്, ഈച്ച് ആൻഡ് എവറി ഇയർ ഹിസ് ഓർ ഹർ ആറ്റിറ്റ്യൂഡ് വിൽ ചേഞ്ച്. മനോഭാവം മാറും. ഞാൻ ദൈവവചനം അടിസ്ഥാനത്തിൽ ഞാൻ എന്നെ എക്സാമിൻ ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം വലുതായി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ വർഷം എനിക്ക് ചെറുതായിട്ട് തോന്നും, അടുത്ത വർഷം അതിലും ചെറുതായിട്ട് എനിക്കത് തോന്നും. വളരുന്നത് ആറ്റിറ്റ്യൂഡിൽ വരുന്ന മാറ്റമാണ് സഹോദര. വളരെ വലുതായിട്ട് വെച്ചിരുന്ന പിടിവാശികൾ നിനക്ക് ഉപേക്ഷിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നീ വളരുന്നില്ല. നീ ദൈവത്തിൻ്റെ ആത്മാവും ദൈവവചനവും വ്യക്തമായി നിന്നോട് ചിലരോട് ക്ഷമാപണം പറയണമെന്ന് തോന്നിയിട്ടും നിനക്കത് കഴിയുന്നില്ലെങ്കിൽ നീ വളരുന്നില്ല. മുരടിച്ചിരിക്കുകയാണ്. നമ്മളിങ്ങനെ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്ന ക്രിസ്ത്യാനികളായിട്ട് മാത്രമേ ആയിരിക്കുന്നുള്ളൂ. ആ വളരുന്ന ഒരാൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളെന്നറിയാമോ? വളർച്ചയുടെ ലക്ഷണമാണ് ഫലം എന്ന് പറയുന്നത്. ഫലം വളരുന്ന ഒരു ഫലം. ചിലത് പെട്ടെന്ന് മുരടിച്ചു പോകും, അതിൽ ഫലം ഉണ്ടാകുവാൻ കഴിയത്തില്ല. വളരുന്നു എന്ന് ഫലം പുറപ്പെടുവിക്കും. ഫലം പുറപ്പെടുവിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അത് കുനിയുവാൻ തുടങ്ങുന്നു. ഒരു ഏത്തവാഴ എടുക്കുക, ഏതെങ്കിലും ഫലം എടുത്തു നോക്കുക, അത് ഫലം കൂടുതൽ വരുന്ന കാലത്ത് വരുന്ന സമയത്ത് അനുസരിച്ച് അത് കൂടുതൽ കൂടുതൽ താഴോട്ട് വരുവാൻ തുടങ്ങുന്നു. അപ്പോൾ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. പക്ഷേ നമ്മളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് അടിസ്ഥാനപരമായി സ്തോത്രം, ദൈവവചനത്തോട് അടുത്ത് വളർച്ച പ്രാപിച്ച് ദൈവത്തിന് സ്തോത്രം, കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിന് കംപ്ലീറ്റ് നമ്മൾ വിട്ടുകൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് ആള് മാറിയതുപോലെ നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ മേൽ വന്നപ്പോൾ അവൻ ആള് മാറിയതുപോലെ തോന്നി. പ്രൈശലോ. നമ്മുടെ കുടുംബജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സഭാജീവിതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നിയന്ത്രിക്കുവാൻ സ്തോത്രം. വളരെ പ്രായോഗികമായി ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിലുള്ള സീക്രട്ട് സിൻ, പല രഹസ്യഭാവങ്ങളും ഒരുപക്ഷെ ദൈവത്തിന് സ്തോത്രം, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് മാറ്റിക്കളയുന്നതായിട്ട് കാണാം, മാറുന്നതായിട്ട് കാണാം. ഒരുപാട് കാര്യങ്ങൾ അതിനോട് ബന്ധിച്ച് പറയാനുണ്ടെങ്കിലും ഞാനിവിടെ അവസാനിപ്പിക്കാം. ഇവിടെ പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ജ്ഞാനമുണ്ടാകണം, പരിജ്ഞാനമുണ്ടാകണം, നിങ്ങൾ വളരണം, നിങ്ങൾ ഫലം പുറപ്പെടുവിക്കണം. ആ ഫലം പുറപ്പെടുവിക്കുന്ന ക്രിസ്ത്യാനി ദൈവത്തിൻ്റെ സ്പോക്സ് പേഴ്സണാണ്. ശാന്തമായി നിങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ വകയാണ്. നിങ്ങൾ പ്രസംഗകരാകണ്ട, നിങ്ങൾ വലിയ സുവിശേഷ പ്രവർത്തകരാകണ്ട, നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് സ്തോത്രം, നമ്മളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ സാക്ഷിയാണ്. പോകുന്ന വാക്ക് നമ്മൾ നടന്നു പോകുന്ന ഒരു പ്രസംഗമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ഈ വചനങ്ങളാൽ നമ്മളെ ദൈവം സഹായിക്കട്ടെ. വരും കാലങ്ങളിൽ ഈ വചനം അനുസരിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കട്ടെ.